2020 നവംബർ 1 ഞായർ. വാരാന്ത്യ കൗമുദി വായനക്കാർക്ക് കേരളപ്പിറവി ആശംസകൾ. നോവലിക്കും ആദിത്യ രാഗങ്ങൾ. ദൈവം തന്ന നിധിയാണ്. ഒരു പളങ്ക് പാത്രം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ സൂക്ഷിക്കുമോ അതുപോലെ സൂക്ഷിച്ച് വളർത്തണം. കുഞ്ഞു ആദിത്യയെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഒന്ന് പകച്ചെങ്കിലും ആ വാക്കുകൾ ഹൃദയത്തിലേത്തി. പൊന്നുപോലെയാണ് ആ കുടുംബം തങ്ങളുടെ നിധിയെ കാത്തു സൂക്ഷിച്ചത്. ഇന്നിപ്പോൾ മനസ്സ് നിറയ്ക്കുന്ന പാട്ടുകളുമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായ 13 വയസ്സുകാരന്റെ വിജയത്തിന് പിന്നിൽ ഒരു കുടുംബത്തിന്റെ സ്നേഹനിറവുണ്ട്. ഫീച്ചർ തയ്യാറാക്കിയത് സുഗതൻ എൽ ശൂരനാട്. സംഗീതം ദൈവത്തിന്റെ വരദാനമാണല്ലോ. ആ അനുഗ്രഹം ആവോളം ലഭിച്ചിട്ടുള്ള കൊച്ചുമിടുക്കനാണ് കൊല്ലം പോരുവഴി രഞ്ജിനി ഭവനത്തിൽ സുരേഷ് രഞ്ജിനി ദമ്പതികളുടെ ഇളയ മകൻ ആദിത്യ സുരേഷ്. തന്റെ ശാരീരിക പരിമിതികളെ സംഗീതം കൊണ്ട് തോൽപ്പിച്ചാണ് ഈ 13 വയസ്സുകാരൻ വ്യത്യസ്തനാകുന്നത്. കോവിഡ് കാലത്ത് ആദിത്യ വീട്ടിലിരുന്ന് പാടിയ മലരെ മൗനമ എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. അമ്മ രഞ്ജിനിയാണ് ആദിത്യയുടെ പേജിൽ പാട്ട് അപ്ലോഡ് ചെയ്തത്. വെറും 4 ദിവസം കൊണ്ട് 85 ലക്ഷത്തിലധികം പേർ ആസ്വദിച്ചു. അധികം വൈകാതെ മലേഷ്യ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജാസ് എന്റർടൈൻമെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന സംഗീതാൽബത്തിലേക്ക് ആദിത്യയെ തിരഞ്ഞെടുത്തു. ആദിത്യയുൾപ്പെടെ ഇന്ത്യയിൽ നിന്നും 2 പേർക്കായിരുന്നു അവസരം ലഭിച്ചത്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം ഇവർക്ക് തുല്യമായി വീതിച്ചു കൊടുക്കുമെന്നാണ് സംഘടന അറിയിച്ചിരിക്കുന്നത്. ആശങ്കകളുടെ ശൈശവകാലം. ആദിത്യയുടെ ശൈശവകാലം തീർത്തും വേദനാജനകമായിരുന്നു. ശരീരത്തെക്കാൾ വലിപ്പമുള്ള തലയും ഉടലിനോട് പറ്റിപ്പിടിച്ചുള്ള കൈകാലുകളുമായിട്ടാണ് അവൻ ജനിച്ചത്. സ്കാനിങ്ങിന്റെ ആദ്യഘട്ടങ്ങളിലോ പ്രസവത്തിനു മുമ്പുള്ള സമയത്തോ കുട്ടിയുടെ ശാരീരിക വിഷമതകൾ കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. പിന്നീടുള്ള വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് ഡോക്ടർമാർ ആദിത്യയുടെ രോഗം കണ്ടുപിടിക്കുന്നത്. അസ്ഥികൾ ഒടിയുന്ന ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്ന പ്രത്യേകതരം രോഗം. ജനിച്ച് 17-ാം ദിവസം പനിയുമായി ശാസ്താംകോട്ടയിലുള്ള ആശുപത്രിയിലെത്തി ഇഞ്ചക്ഷൻ എടുത്ത സമയത്താണ് ആദ്യമായി കൈയുടെ അസ്ഥി ഒടിയുന്നത്. തുടർന്ന് വിദഗ്ധ പരിശോധനകൾക്കായി തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക്. തലമുറകൾക്ക് മുൻപുള്ള ജനിതക പ്രതിഭാസമാണിതെന്നായിരുന്നു ഡോക്ടർമാരുടെ വിധിയെഴുത്ത്. ദൈവം തന്ന നിധിയാണ്. ഒരു പളങ്ക് പാത്രം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ സൂക്ഷിക്കുമോ അതുപോലെ സൂക്ഷിച്ച് വളർത്തണം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആദിത്യയുടെ കുടുംബം ആദ്യമൊന്ന് അങ്കലാപ്പിലായെങ്കിലും ദൈവം തന്ന നിധിയെ പൊന്നുപോലെ വളർത്തുമെന്ന് ഉറപ്പിച്ചു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കേൾവിയോ കാഴ്ചയോ നഷ്ടപ്പെടുമെന്നും ആജീവനാന്തം ഇങ്ങനെ കിടക്കാനുള്ള സാധ്യതയുമുണ്ടെന്നും ഡോക്ടർ മുന്നറിയിപ്പും നൽകി. ജനനശേഷം 35-ാം ദിവസം ഒരു തിരുവോണ നാളിലാണ് ആദ്യമായി ആദിത്യയെ തല നനച്ചു കുളിപ്പിക്കുന്നത്. 2 വയസ്സുവരെ ഒരേ കിടപ്പായിരുന്നു. മറ്റു കുട്ടികൾ ഈ പ്രായത്തിൽ ഇരിക്കുകയും പിടിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആദിത്യ ഒന്നും ചെയ്യാതെ ഒരേ കിടപ്പായിരുന്നു. ആദിത്യയുടെ രക്ഷിതാക്കളുടെ ഉള്ളിലെത്തി അപ്പോഴും ആളിക്കത്തുകയായിരുന്നു. എന്നാൽ 2 വയസ്സിനുശേഷം തറയിൽ കിടന്ന കുട്ടി കിടക്കുന്ന സ്ഥലത്ത് വട്ടം കറങ്ങുന്ന ഒരു കാഴ്ച വീട്ടുകാർ കണ്ടു. പക്ഷെ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. ഇങ്ങനെ കറങ്ങുകയും തുടർന്ന് കൈകാലുകൾ ഇട്ടടിക്കുവാനും തുടങ്ങിയ കുഞ്ഞിന്റെ കാലിലെയും കൈകളിലെയും അസ്ഥി പിന്നെയും ഒടിയുവാൻ തുടങ്ങി. 8 വയസ്സിനുള്ളിൽ ഏതാണ്ട് 20 തവണയോളം അവന്റെ കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കറങ്ങുമ്പോൾ അവൻ TVയിലെ പരിപാടികളും ശ്രദ്ധിക്കാൻ തുടങ്ങി. പാട്ടുകളോടായിരുന്നു കമ്പം. 3-ാം വയസ്സിലാണ് കമിഴ്ന്നു വീഴുന്നതും അല്പമെങ്കിലും തല ഉയർത്താൻ ശ്രമിക്കുന്നതും. അധികനേരവും കിടപ്പ് തന്നെയായിരുന്നു. അക്കാലത്ത് ഒരു കുടുംബ സുഹൃത്തിന്റെ അഭിപ്രായ പ്രകാരം ചങ്ങനശ്ശേരിയിലെ ഹോമിയോ ഡോക്ടർ ബൈജുവിന്റെ അടുക്കൽ ചികിത്സയ്ക്കെത്തുന്നത്. ചികിത്സ ഫലം കണ്ടു തുടങ്ങി. അങ്ങനെ 4-ാം വയസ്സിൽ ഒരു ദിവസം കുഞ്ഞാദിത്യ തല തനിയെ ഉയർത്തിപ്പിടിച്ചു. അതോടൊപ്പം നല്ല സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുവാനും ആരംഭിച്ചു. തുടർന്ന് എല്ലാ ദിവസവും അമ്മൂമ്മയുടെയോ അമ്മയുടെയോ മടിയിൽ കിടന്ന് TV കാണാൻ തുടങ്ങി. അപ്രതീക്ഷിതമായി എത്തിയ അധ്യാപകർ. കുഞ്ഞിന്റെ വളർച്ചയിൽ ആശങ്കയിലായിരുന്ന വീട്ടുകാരുടെ മുന്നിലേക്ക് അടൂർ BRC അധ്യാപകർ എത്തുന്നത് പുതുവെളിച്ചത്തോടെയാണ്. 5 വയസ്സിൽ തന്നെ പഠനം തുടങ്ങി. അവരുടെ നിർദ്ദേശപ്രകാരം അടുത്തുള്ള 7-ാം മൈൽ ഗവൺമെന്റ് LP സ്കൂളിൽ ചേർന്നു. ആദ്യ 2 ദിവസങ്ങളിലും അമ്മയുടെ മടിയിൽ കിടന്നാണ് ആദിത്യ ക്ലാസ്സിലിരുന്നത്. എന്നാൽ അമ്മയുടെ ഈ അവസ്ഥ കാണാനിടയായ അധ്യാപകർ എന്നും ഇങ്ങനെ വരണമെന്നില്ലെന്നും ഞങ്ങൾ സമയം പോലെ വീട്ടിലെത്തി മോനെ പഠിപ്പിക്കാമെന്നും വാക്കു നൽകി. അങ്ങനെ ആദിത്യയുടെ ക്ലാസ്സിലെ 24 കുട്ടികളും ക്ലാസ് അധ്യാപകരും ആഴ്ചയിൽ ഒരു ദിവസം അവനോടൊപ്പം ചെലവിടാൻ ആരംഭിച്ചു. ക്ലാസ്സിലെ കൂട്ടുകാരെ കാണുമ്പോൾ അവന്റെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളും അവരോടുള്ള കുശലം പറച്ചിലും അവരുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ചിറക് നൽകി. ഈ കൂടിക്കാഴ്ചകൾ 3 വർഷത്തോളം മുടങ്ങാതെ തുടർന്നെന്ന് ആദിത്യയുടെ അമ്മ രഞ്ജനി പറയുന്നു. ഈ സമയങ്ങൾ പാട്ടുകളിലാണ് ആദിത്യയിൽ മറ്റൊരു പ്രത്യേകത കൂടി കാണാനിടയായത്. ടി വിയിൽ സ്ഥിരം കേൾക്കുന്ന പാട്ടുകൾക്കൊപ്പം കിടന്നുകൊണ്ട് ഈണം മൂളുകയും ചുണ്ടനക്കുകയും ചെയ്തു തുടങ്ങി. ഈ സമയങ്ങളിലൊക്കെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പലരും മോനെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്ഥാപനങ്ങളിൽ വിട്ട് പഠിപ്പിച്ചുകൂടെയെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഒരിക്കലും ഞങ്ങൾക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പില്ലായിരുന്നു. നിലത്ത് മാത്രം കിടന്ന അവൻ ഇപ്പോൾ ഈ സ്ഥിതി വരെ ആയെങ്കിൽ ഇനിയും അവനിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു ഞങ്ങൾക്ക്. സാധാരണ കുട്ടികളുടെ കൂടെ പഠിച്ചാൽ അവനിൽ കൂടുതൽ മാറ്റങ്ങൾ വരും. സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ നല്ല സ്ഫുടതയോടും വ്യക്തതയോടും അവൻ സംസാരിച്ചിരുന്നു. 5 വയസ്സ് പൂർത്തിയാകുന്ന സമയത്താണ് അത്ഭുതകരമായ മാറ്റം ആദിത്യയിൽ ഉണ്ടാകുന്നത്. അതുവരെ മൂളിപ്പാട്ടും ചുണ്ടനക്കവും മാത്രമായി കിടന്നിരുന്ന ആദിത്യ ആദ്യമായി വീട്ടിലെ എല്ലാവരും കേൾക്കെ പാടി. അക്ഷരങ്ങളിൽ സ്ഫുടതയും ഈണവും ഉണ്ടായിരുന്നു. എഴുതാനോ വായിക്കാനോ അറിഞ്ഞുകൂടാത്ത കുഞ്ഞിൽ നിന്നുണ്ടായ ഈ ആദ്യാനുഭവം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തി, രഞ്ജിനി പറഞ്ഞു. അക്ഷരങ്ങൾ കൂട്ടുകാരായപ്പോൾ ആദ്യം അക്ഷരങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് ടെലിവിഷൻ വഴിയായിരുന്നു. അതിൽ എഴുതി കാണിക്കുന്ന ഓരോ പേരുകളും സസൂക്ഷ്മം ശ്രദ്ധിക്കും. അങ്ങനെ 4ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്നതിന് മുൻപേ എഴുതാനും വായിക്കാനും പഠിച്ചു. 4ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും സ്കൂളിൽ അമ്മയോടൊപ്പം പോയി തുടങ്ങിയ ആദ്യത്തേക്ക് ചാരിയിരിക്കുവാൻ പ്രത്യേക കസേര സ്കൂൾ അധികൃതർ സംഘടിപ്പിച്ചിരുന്നു. അക്കൊല്ലമാണ് ആദ്യമായി സ്റ്റേജിൽ കയറി പാടുന്നത്. തന്റെ സ്കൂളിലെ വാർഷികത്തിന് മിടുമിടുമിടുക്കൻ മുയലച്ചൻ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചുകൊണ്ട് തന്റെ സംഗീത ജീവിതത്തിലെ ആദ്യത്തെ സമ്മാനം അവൻ ഏറ്റുവാങ്ങി. അന്ന് അവനിൽ കണ്ട സന്തോഷവും ആഹ്ലാദവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. ഇപ്പോഴും വേദികളിൽ നിന്നും സമ്മാനം ലഭിക്കുമ്പോൾ ആദിത്യയുടെ മുഖത്ത് വലിയ സന്തോഷമാണ്. 5ാം ക്ലാസ് മുതൽ ഓണവിള UPSലാണ് പഠിച്ചത്. എല്ലാ ദിവസവും അമ്മ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ആദിത്യയോടൊപ്പം അമ്മയും ക്ലാസ്സിലിരിക്കും. അമ്മയാണ് നോട്ട് എഴുതിയിരുന്നത്. ക്ലാസ്സിൽ അധ്യാപകരില്ലാത്ത പീരീഡ് രഞ്ജിനി അധ്യാപികയായി കുട്ടികളുടെ മുന്നിലെത്തും. ആ വർഷം നടന്ന ശാസ്താംകോട്ട സബ്ജില്ലാ കലോത്സവത്തിൽ മലയാളം പദ്യം ചൊല്ലലിൽ വയലാറിന്റെ മാനുഷാദ എന്ന കവിതയ്ക്ക് 3ാം സ്ഥാനം ലഭിച്ചു. വീട്ടിലെത്തിയാൽ ടെലിവിഷനിലെ സംഗീത പരിപാടികൾക്കായി ആദിത്യ കാത്തിരിക്കുമായിരുന്നു. പാട്ടുകൾ ഒന്നും എഴുതിയോ വായിച്ചോ അല്ല പഠിച്ചത്. എത്ര കഠിനമായ വരികളും സ്ഥിരമായി കേൾക്കുന്നതിലൂടെ ഹൃദ്യസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ വേദിയിൽ തിളക്കത്തോടെ കടമ്മനിട്ട രാമകൃഷ്ണന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് അച്ഛൻ സുരേഷിന്റെ ജന്മദേശമായ പന്തളത്ത് സംഘടിപ്പിച്ച കവിതാലാപന മത്സരമായിരുന്നു ആദിത്യയുടെ ആദ്യത്തെ പൊതുവേദി. ഈ മത്സരത്തിൽ ആദിത്യയ്ക്കായിരുന്നു 1ാം സ്ഥാനം. ആദ്യ സമ്മാനത്തുക 1000 രൂപയും. തുടർന്ന് 15 നടന്ന വയലാർ അനുസ്മരണ വേദിയിൽ വയലാറിന്റെ കവിതാലാപന മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനവും ലഭിച്ചു. പൊതുവേദിയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പരിപാടികൾ ന്യൂസ് ചാനലുകളിൽ നിറഞ്ഞു. അങ്ങനെ നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ പരിപാടികളിൽ ആദിത്യ ഒഴിച്ചുകൂടാൻ പറ്റാത്ത താരമായി മാറി. സമൂഹ മാധ്യമങ്ങളിൽ ആദിത്യയ്ക്ക് ലഭിക്കുന്ന ലൈക്കുകളും ഷെയറുകളും അതിനുദാഹരണമാണ്. ഇന്നിപ്പോൾ നെടിയവിള പുരന്ദരദാസൻ സംഗീത വിദ്യാലയത്തിലെ ശോഭന ടീച്ചറിന്റെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു വരുന്നു. അതുവരെ സ്വയം ഈണങ്ങളും രാഗങ്ങളും അഭ്യസിച്ചു വന്ന ആദിത്യയ്ക്ക് ഈ ക്ലാസ് കൂടുതൽ ആത്മവിശ്വാസം നൽകി തുടങ്ങി. ആദിത്യയെപ്പോലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കേരളത്തിലെ കുട്ടികളുടെ ഒരു സംഘടനയാണ് അമൃതവർഷിണി. 3 വർഷം കൊണ്ട് 400 വേദികളിൽ പാടിയിട്ടുണ്ട്. ഒരു ക്രിസ്മസ് ആൽബത്തിലും 2 ടെലിഫിലിമിലും 1 സിനിമയിലും പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ആദ്യ സിനിമയിലെ പാട്ടിലെ വരികൾ വെറും 4 മണിക്കൂറിനുള്ളിൽ കാണാതെ പഠിക്കുകയും ചിട്ടപ്പെടുത്തിയ ഈണത്തിൽ റെക്കോർഡിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തു. ആദ്യ പ്രതിഫലമായി 10,000 രൂപയും ലഭിച്ചു. ഇത് വലിയ ഭാഗ്യമായിട്ടാണ് ആദിത്യയും വീട്ടുകാരും കരുതുന്നത്. ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആദിത്യയ്ക്ക് ഒരു മറുപടി മാത്രമേയുള്ളൂ: മൊമെന്റോയും സമ്മാനങ്ങളും ലഭിക്കുമ്പോൾ. വളർന്നു വരുമ്പോൾ ആരാകണം എന്ന ചോദ്യത്തിന് നല്ല ഒരു പാട്ടുകാരൻ ആകണമെന്നാണ് ആദിത്യയുടെ ഉത്തരം. അതോടൊപ്പം ഒരു സംഗീത വിദ്യാലയം തുടങ്ങണമെന്ന മോഹവും അവൻ പങ്കുവയ്ക്കുന്നു.